എബ്രായർ അദ്ധ്യായം 9. പ്രഥമ നിയമത്തിൽ ആരാധനയ്ക്കു വേണ്ടിയുള്ള ചട്ടങ്ങളുണ്ടായിരുന്നു. അതിന് ഒരു മനുഷ്യനിർമ്മിതമായ ആരാധനാ സ്ഥലവും ഉണ്ടായിരുന്നു. ഈ സ്ഥലം ഒരു കൂടാരത്തിനകത്തായിരുന്നു. കൂടാരത്തിലെ പ്രഥമ സ്ഥലം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെട്ടു. വിശുദ്ധ സ്ഥലത്തായിരുന്നു ദീപങ്ങളും ദൈവത്തിനു വേണ്ടിയുള്ള യാഗത്തിനായി പ്രത്യേക അപ്പം അർപ്പിക്കുന്ന മേശയും സജ്ജീകരിച്ചിരുന്നത്. രണ്ടാമത്തെ തിരശീലയ്ക്ക് പിന്നിൽ അതിവിശുദ്ധ സ്ഥലമെന്ന താവളവും ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്നത് കുന്തിരുക്കം പുകയ്ക്കുന്നതിനായി ഒരു സ്വർണം കൊണ്ടുള്ള യാഗപീഠമായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് പഴയ നിയമം സംവഹിക്കുന്ന വിശുദ്ധ പേടകമുണ്ടായിരുന്നു. പേടകം സ്വർണം പൊതിഞ്ഞതായിരുന്നു. മന്നായിരിക്കുന്ന സ്വർണഭരണിയും അഹരോന്റെ ഒരിക്കൽ ഇല തളിർത്ത വടിയും ഈ പേടകത്തിലുണ്ടായിരുന്നു. കൂടാതെ ആ പേടകത്തിൽ പഴയ നിയമത്തിലെ 10 കൽപ്പനകൾ എഴുതിയിരുന്ന ശിലാഫലകങ്ങളും ഉണ്ടായിരുന്നു. പേടകത്തിനു മുകളിൽ ദൈവമഹത്വം കാണിച്ച കെരൂബുകളും ഉണ്ടായിരുന്നു. പാപപരിഹാരം ചെയ്യുന്ന കൃപാസനത്തിനു മുകളിൽ കെരൂബുകൾ നിന്നു. എന്നാൽ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ഇപ്പോൾ വിവരിച്ചു പറയാനാവില്ല. ഞാൻ വിവരിച്ചിട്ടുള്ളതുപോലെ കൂടാരത്തിനകത്ത് സർവ്വതും സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നീട് പുരോഹിതന്മാർ ദൈനംദിനം ആദ്യത്തെ മുറിയിൽ പ്രവേശിച്ച് ആരാധന നടത്തി. എന്നാൽ മഹാപുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അത് തന്നെയുമല്ല, വർഷത്തിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ രക്തവും തന്റെ കൂടെ എടുത്തുകൊണ്ട് മാത്രമേ അതിനുള്ളിൽ പ്രവേശിച്ചിരുന്നുള്ളൂ. തന്റെ തന്നെയും ജനങ്ങളുടെയും പാപത്തിനു വേണ്ടി പുരോഹിതർ രക്തം ദൈവത്തിനർപ്പിച്ചു. പാപമാണ് ചെയ്യുന്നത് എന്നറിയാതെ ജനം ചെയ്തുകൂട്ടിയ പ്രവൃത്തികളാണ് ആ പാപങ്ങൾ. പ്രഥമ മുറി നിലനിൽക്കെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പാത തുറന്നിരുന്നില്ല എന്ന് പഠിപ്പിക്കുവാനായി പരിശുദ്ധാത്മാവ് ആ രണ്ട് വേറിട്ട മുറികൾ ഉപയോഗിച്ചിരുന്നു. ഇത് നമുക്കിന്നത്തേക്കുള്ള ഉദാഹരണമാണ്. ദൈവത്തെ ആരാധിച്ചിരുന്ന മനുഷ്യരെ ആന്തരികമായി ശുദ്ധീകരിക്കുവാൻ കാഴ്ചകളും യാഗങ്ങളും ഉതകിയിരുന്നില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. തന്റെ ഹൃദയത്തിൽ പരിപൂർണതയുള്ള ഒരു വ്യക്തിയെ വാർത്തെടുക്കാൻ അത്തരം യാഗങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ കാഴ്ചകളും യാഗങ്ങളും ഭക്ഷണത്തെയും പാനീയത്തെയും ആചാര ശുചീകരണത്തെയും കുറിച്ച് മാത്രമുള്ളതാണ്. അക്കാര്യങ്ങൾ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല, പ്രത്യുത ശരീരത്തെക്കുറിച്ചുള്ള ചട്ടങ്ങളാണ്. ദൈവത്തിന്റെ പുതിയ പാന്താവ് വരേക്കും തന്റെ ജനത്തിന് പിന്തുടരേണ്ട ചട്ടങ്ങളാണ് ദൈവം നൽകിയത്. എന്നാൽ ക്രിസ്തു മഹാപുരോഹിതനായി നേരത്തെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ നമുക്കുള്ള നല്ലതുകളുടെ മഹാപുരോഹിതനാണവൻ. ഇതര പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തതുപോലെയുള്ള കൂടാരത്തിൽ ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നില്ല. ആ കൂടാരത്തിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലത്താണ് ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നത്. ഇത് സമ്പൂർണമാണ്. ഇത് മനുഷ്യനിർമ്മിതമല്ല. ഇത് ഈ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റേതുമല്ല. ക്രിസ്തു ഒരിക്കലേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചുള്ളൂ. എക്കാലത്തേക്കായും അത് മതിയായിരുന്നു. ക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചത് സ്വരക്തത്താലാണ്. അല്ലാതെ കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്താലല്ല ക്രിസ്തു അവിടേക്ക് പ്രവേശിക്കുകയും നമുക്കുവേണ്ടി നിത്യമായ സ്വാതന്ത്ര്യം തരുകയും ചെയ്തു. ആരാധനാ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മതിയായ ശുദ്ധത ഇതുവരെയും ഇല്ലാത്തവരുടെ മേൽ കോലാടിന്റെയും കാളയുടെയും രക്തവും പശുഭസ്മവും വിതറി. ആ രക്തവും ചാരവും അവരെ വീണ്ടും ശുദ്ധരാക്കി. അത് ശരീരത്തെ മാത്രമായി ശുദ്ധമാക്കി. അതിനാൽ തീർച്ചയായും ക്രിസ്തുവിന്റെ രക്തത്തിന് കൂടുതൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവത്തിന് ഒരു പരിപൂർണ യാഗമായി തന്റെ ശാശ്വതാത്മാവിലൂടെ ക്രിസ്തു സ്വയം അർപ്പിച്ചു. നാം ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും അവന്റെ രക്തം നമ്മെ പൂർണമായി ശുദ്ധീകരിക്കും. നമ്മുടെ മനസാക്ഷികളെപ്പോലും അവന്റെ രക്തം ശുദ്ധമാക്കും. ജീവിക്കുന്ന ദൈവത്തെ സേവിക്കത്തക്ക വിധം നാം ശുദ്ധരാക്കപ്പെടും. അതിനാൽ ക്രിസ്തു തന്റെ ജനത്തിനായി ദൈവത്തിൽ നിന്ന് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട ജനങ്ങൾക്ക് അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ലഭിക്കത്തക്കവിധമാണ് ക്രിസ്തു ആ പുതിയ നിയമം കൊണ്ടുവന്നത്. ദൈവജനത്തിന് ആ കാര്യങ്ങൾ എന്നേക്കും ലഭ്യമാകും. പഴയ നിയമത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് ക്രിസ്തു മരിച്ചതിനാലാണ് അവർക്ക് ആ കാര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നത്. ഒരുവൻ മരിക്കുമ്പോൾ ഒരു വിൽപത്രം അവശേഷിപ്പിച്ചാൽ വിൽപത്രം എഴുതിയാൽ മരിച്ചുവെന്ന് ജനങ്ങൾ തെളിയിക്കണം. വിൽപത്രം എഴുതിയാൽ ജീവിച്ചിരിക്കുമ്പോൾ അത് പ്രാവർത്തികമാകയില്ല. വിൽപത്രം അയാളുടെ മരണശേഷമേ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ദൈവവും അവന്റെ ജനങ്ങളും തമ്മിലുള്ള ആദ്യത്തെ നിയമത്തിന്റെ കാര്യവും അതുതന്നെ. നിയമം പ്രാവർത്തികമാകുന്നതിനു മുമ്പ് മരണം നടന്നിരിക്കണം. ആദ്യം മോശെ ന്യായപ്രമാണത്തിലുള്ള എല്ലാ കൽപ്പനകളും ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. പിന്നീട് മോശെ പശുക്കിടാങ്ങളുടെ രക്തമെടുത്ത് വെള്ളവുമായി കലർത്തി. പിന്നീട് ആ ന്യായപ്രമാണ പുസ്തകത്തിലും എല്ലാ ജനങ്ങളുടെ മേലും രക്തവും ജലവും തളിക്കാനായി ചുവപ്പ് കമ്പിളിയും ഈസോപ്പും അവൻ ഉപയോഗിച്ചു. പിന്നീട് നിങ്ങൾ പിന്തുടരാൻ ദൈവം ആവശ്യപ്പെട്ട നിയമത്തെ ഉറപ്പിക്കുന്ന രക്തമാണിത്. നിങ്ങൾ പിന്തുടരണമെന്ന് ദൈവം കൽപ്പിച്ച നിയമം ഇതാണെന്നും മോശെ പറഞ്ഞു. ഇതേ രീതിയിൽ മോശെ വിശുദ്ധ കൂടാരത്തിന് മുകളിലും രക്തം തളിച്ചു. ആരാധനയിൽ ഉപയോഗിച്ച സകല വസ്തുക്കളിന്മേലും അവൻ ആ രക്തം തളിച്ചു. ഏതാണ്ട് എല്ലാം തന്നെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണമെന്ന് ന്യായപ്രമാണം പറയുന്നു. രക്തത്താലല്ലാതെ പാപം മോചിക്കപ്പെടുന്നില്ല. സ്വർഗത്തിലുള്ള യഥാർത്ഥ കാര്യങ്ങളുടെ പകർപ്പാണ് ഇക്കാര്യങ്ങൾ. ഈ പകർപ്പുകൾ അത്രയും മൃഗയാഗത്താൽ ശുദ്ധീകരിക്കപ്പെടണമെന്നായിരുന്നു. എന്നാൽ സ്വർഗത്തിലുള്ള യഥാർത്ഥ കാര്യങ്ങൾക്ക് ഇതിലും മെച്ചമായ യാഗം ആവശ്യമുണ്ട്. ക്രിസ്തു അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി. എന്നാൽ മനുഷ്യനിർമ്മിതമായ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ക്രിസ്തു പ്രവേശിച്ചില്ല. ആ അതിവിശുദ്ധ സ്ഥലം യഥാർത്ഥത്തിലുള്ള അതിവിശുദ്ധ സ്ഥലത്തിന്റെ പകർപ്പ് മാത്രമാണ്. ക്രിസ്തു സ്വർഗത്തിലേക്ക് തന്നെ പോയി. ഇപ്പോൾ ക്രിസ്തു നമ്മെ സഹായിക്കാൻ അവിടെ ദൈവമുമ്പാകെയാണ്. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കും. അവൻ വഴിപാടിനായി കൂടെ രക്തവും എടുക്കും. എന്നാൽ ക്രിസ്തു ചെയ്തതുപോലെ അവൻ സ്വന്ത രക്തം അർപ്പിക്കുന്നില്ല. ക്രിസ്തു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് മഹാപുരോഹിതൻ രക്തം കൊണ്ട് വീണ്ടും വീണ്ടും ശുദ്ധീകരണം നടത്തിയതുപോലെ പലതവണ സ്വയാർപ്പണം ചെയ്യുവാനല്ല. ക്രിസ്തു പല പ്രാവശ്യം സ്വയം അർപ്പിച്ചിരുന്നെങ്കിൽ ലോകസൃഷ്ടി മുതൽ അവൻ പലതവണ കഷ്ടം സഹിക്കേണ്ടത് ആവശ്യമായി വരുമായിരുന്നു. എന്നാൽ ഒരിക്കൽ മാത്രം വരികയും ഒരിക്കൽ മാത്രം സ്വയം അർപ്പിക്കുകയും ചെയ്തു. ആ ഒരു പ്രാവശ്യം സകല കാലത്തേക്കും മതിയായതാണ്. ലോകമതിന്റെ അവസാനത്തെ സമീപിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ്തു വന്നത്. എല്ലാ പാപത്തെയും ഇല്ലാതാക്കാനായി ഒരു യാഗമായി സ്വയം അർപ്പിക്കാനാണ് ക്രിസ്തു കാലങ്ങളുടെ അന്ത്യഘട്ടത്തിൽ വന്നത്. എല്ലാ വ്യക്തിയും ഒരിക്കൽ മരിക്കണം. അതിനുശേഷം അവൻ ദൈവത്താൽ വിധിക്കപ്പെടും. ഇതുപോലെ തന്നെ അനേകരുടെ പാപങ്ങൾ ഇല്ലാതാക്കുവാനായി ക്രിസ്തു ഒരിക്കൽ സ്വയം യാഗമർപ്പിച്ചു. ക്രിസ്തു രണ്ടാമതൊരിക്കൽ വരും. പക്ഷേ ജനങ്ങളുടെ പാപത്തിനു വേണ്ടിയല്ല. അവനുവേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മോക്ഷം നൽകുവാനായിട്ടാണ് ക്രിസ്തു രണ്ടാമത് വരുന്നത്.